SBS Radio.
നമസ്കാരം ഡോക്ടർ ജയ നായർ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.
തീർച്ചയായും. എന്തായാലും വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു മഴവെള്ളം എത്രത്തോളം നമുക്ക് കുടിവെള്ളമായി ഉപയോഗിക്കാം എന്നുള്ളത്. ഓസ്ട്രേലിയയിൽ വരൾച്ച ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണ്, അതുപോലെ തന്നെ കേരളത്തിൽ വലിയൊരു മഴക്കാലമായിരുന്നെങ്കിൽ, പ്രളയമായിരുന്നെങ്കിൽ പോലും അതിനുശേഷവും ഇപ്പോൾ വരൾച്ചയിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ തന്നെ ഓസ്ട്രേലിയയിൽ എത്രത്തോളം ഈ ഒരു മഴവെള്ളം കുടിവെള്ളമായി എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ, എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, അക്കാര്യം ഒന്ന് ആദ്യം പറയാൻ കഴിയുമോ?
തീർച്ചയായും. നമുക്കറിയാലോ ഓസ്ട്രേലിയ ഒരു ഡ്രയസ്റ്റ് കോണ്ടിനെന്റ് ആണ്. വെള്ളക്ഷാമം എന്നും ഓസ്ട്രേലിയയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാലകാലങ്ങളിലായിട്ട് മഴവെള്ളം ഉപയോഗിക്കുന്നത്, ഒരു വീടുകളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റെയിൻ വാട്ടർ ടാങ്ക്സ് ഉള്ളത് ഒരു സ്ഥിരം ബിൽഡിങ്ങിന്റെ കൂടെ ഉള്ളതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10% ഓസ്ട്രേലിയൻ വീടുകളിൽ ഇപ്പോഴും മഴവെള്ളം തന്നെയാണ് അവരുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള ഒരേ ഒരു സോഴ്സ്. ഇതെല്ലാം റിമോട്ട് റൂറൽ ഏരിയാസിലാണ് ഈ 10% കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ സിറ്റീസിലും, ഇപ്പൊ സിറ്റീസ് നമുക്കറിയാലോ സ്പ്രോൾ ചെയ്തവരോട് ആവുകയാണ്. അപ്പൊ അത് പബ്ലിക് വാട്ടർ സപ്ലൈയിൽ കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഗവൺമെന്റ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സിറ്റീസിലെ വീടുകളിലും റെയിൻ വാട്ടർ കളക്ഷൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പം തന്നെ എല്ലാ മിക്ക വീടുകളും ഇപ്പം റെയിൻ വാട്ടർ ടാങ്ക് ഗാർഡൻ യൂസിന് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ ഈ പ്ലംബ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടോയ്ലറ്റ്, അങ്ങനത്തെ യൂസിനും വീടിന്റെ പ്ലംബിങ്ങിന്റെ കൂടെ ചെയ്യുന്നുണ്ട് കുറെ പേര്. അപ്പം റെയിൻ വാട്ടർ ഒരു സസ്റ്റൈനബിൾ വാട്ടർ റിസോഴ്സ് ആണെന്നുള്ള ഒരു അംഗീകരിച്ച കാര്യമാണ് ഓസ്ട്രേലിയയിൽ കാലാകാലങ്ങളിലായിട്ട്.
ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ അതിനകത്ത് ഈ എല്ലാ വീടുകളിലും, നഗരങ്ങളിലുള്ള എല്ലാ വീടുകളിലും പോലും ഈ ഗാർഡനിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫ്ലഷിങ്ങിന് വേണ്ടിയോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് റെയിൻ വാട്ടർ, അതിനപ്പുറത്തേക്ക് കുടിവെള്ളമായിട്ട് എത്രത്തോളമാണ് ഉപയോഗിക്കുന്നത്?
അത് ഞാൻ പറഞ്ഞ റൂറൽ റിമോട്ട് ഏരിയയിൽ ഒരു 10% എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഫുൾ യൂസിലെ ഒരു 10% റൂറൽ റിമോട്ട് വീടുകളാണ്. അത് അവരെല്ലാവരും തന്നെ ഇത് മാത്രമാണ് ചെയ്യണത്. അവർക്ക് മറ്റേ പബ്ലിക് മെയിൻ വാട്ടർ സപ്ലൈ ഇല്ല. അപ്പൊ അതുപോലെ പഴയ വീടുകളിലൊക്കെ റെയിൻ വാട്ടർ ടാങ്ക് ഉണ്ട്. പക്ഷെ ഇപ്പം ഒരു നെറ്റ്വർക്ക് വന്നത്, പൈപ്പ് ലൈൻ വന്നിട്ടുള്ളതുകൊണ്ട് അവര് ഇതിലേക്ക് മാറുന്നുണ്ട് കുടിക്കുവെള്ളം. എന്നാ പോലും ഒരുപാട് പേരും റെയിൻ വാട്ടർ ടാങ്ക്, ഒരു 10% ഓഫ് ഓസ്ട്രേലിയൻ വീടുകളിൽ റെയിൻ വാട്ടർ മാത്രമാണ് കുടിവെള്ളത്തിനായിട്ടും വീട്ടാവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത്.
എന്താണ് അപ്പൊ അത് ചെയ്യുന്നത്? മഴവെള്ളം വെറുതെ ശേഖരിച്ച് അതുപോലെ തന്നെ ഉപയോഗിക്കുകയാണോ, എന്താണ് ചെയ്യുന്നത്?
ഇത് ഇങ്ങനെ ഇപ്പം ആളുകൾ പണ്ടാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഒരു പ്രശ്നം കൂടാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കൂടുതലും ഈ ബോട്ടിൽ വാട്ടർ അല്ലെങ്കിൽ ട്രീറ്റഡ് വാട്ടർ അതൊക്കെയാണ് സേഫ്, അങ്ങനെയുള്ള ഒരു ഇത് വന്നതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി റെയിൻ വാട്ടർ ടാങ്ക്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഇപ്പം ഗവൺമെൻറ് തന്നെ ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കളക്ട് ചെയ്യുമ്പം നമ്മൾ ഈ റെയിൻ വാട്ടർ കളക്ട് ചെയ്യണ വീടുകളുടെയും അല്ലെങ്കിൽ എന്തൊരു റൂഫ് ഏരിയ എന്നാണ്, കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വീടുകളുടെ മേൽക്കൂര അങ്ങനെയാണ്. അപ്പൊ മേൽക്കൂരകൾ ഒക്കെ വൃത്തിയാക്കി വെച്ച് അങ്ങനെ കുറെ ഗൈഡ് ലൈൻസ് ഉണ്ട് എങ്ങനെ കളക്ട് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ ആ പ്രോപ്പറായിട്ട് ഗൈഡ് ലൈൻസ് വഴി ഉപയോഗിക്കുന്ന റെയിൻ വാട്ടർ നമുക്ക് നേരിട്ട് കുടിക്കാനും ഉപയോഗിക്കാം, വീട്ടാവശ്യങ്ങൾക്കും കുക്കിങ്ങിനും എല്ലാം ഉപയോഗിക്കാവുന്ന ക്വാളിറ്റിയാണ്. ആകാശത്ത് നിന്ന് വീഴുമ്പം അത് നല്ലതാണ്, പിന്നെ കണ്ടാമിനേറ്റ് ചെയ്യാതെ നമ്മൾ നോക്കിയാൽ മതി.
സ്വാഭാവികമായിട്ടും ഞാൻ അത് ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു രീതികൾ എങ്ങനെ കേരളത്തിൽ കൂടെ ഉപയോഗിക്കാമെന്ന് ചോദിക്കേണ്ടതുണ്ട്. കാരണം ഒരുപക്ഷെ ഓസ്ട്രേലിയയിൽ കൂടുതൽ പേർക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ, സർക്കാരിൻ്റെ പിന്തുണയും കൂടുതലായി ഉണ്ട്. മറിച്ച് കേരളത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ പരിചയം, അനുഭവ പരിചയം എങ്ങനെ കേരളത്തിൽ ഉപയോഗിക്കാൻ കഴിയും, എത്രത്തോളം ആവശ്യമാണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രായോഗികമാണ് കേരളത്തിൽ അത്?
അതെ, കേരളത്തിൽ ഇപ്പൊ നമ്മൾ മാറിക്കൊണ്ട് വരുന്ന മഴ വെള്ളപ്പൊക്കം ആകുമ്പോഴാണെങ്കിലും സമ്മറിലെ വെള്ളക്ഷാമം ആകുമ്പോഴും എല്ലാം നോക്കേണ്ടത് ഇപ്പം ഇനി റെയിൻ വാട്ടർ ആണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്രോതസ്. എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്, സർഫസ് വാട്ടർ ഉണ്ട്, പിന്നെ ഉള്ളത് റെയിൻ വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ കിണറുകളും ബോർ വാട്ടറും എല്ലാം തന്നെ പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞു. നമ്മുടെ നല്ല സെപ്റ്റിക് സിസ്റ്റം ഒന്നുമില്ല, അങ്ങനെയൊക്കെ വെച്ച് ഒരു പൊല്യൂട്ടഡ് ആണ്. അതുപോലെ സർഫസ് വാട്ടർ, റിവേഴ്സും ലേക്ക്, അതും ഇപ്പൊ നമുക്കറിയാം നമുക്ക് ഉപയോഗിക്കാം, പണ്ടത്തെ പോലെ ഒന്ന് കുളിക്കാൻ പോലും പറ്റാത്ത ഓണം പൊല്യൂട്ടഡ് ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ അവസരത്തിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുന്നത് ഇനി ഭാവിയിലേക്കുള്ളത് റെയിൻ വാട്ടർ തന്നെയാണ്. അപ്പോ ഇപ്പം ഈ ഫ്ലഡ് വന്നപ്പോ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഒരു പ്രശ്നം, ആദ്യത്തെ ആവശ്യം വെള്ളം എത്തിക്കുക അല്ലെ, കുടിവെള്ളം ഇല്ല എന്നാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചത് മുഴുവൻ ആശ്രയിച്ചതും ബോട്ടിൽഡ് വാട്ടറാണ്. അപ്പൊ അതൊരു പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് പിന്നെയും മാറി. ഇപ്പം റെയിൻ വാട്ടർ ആ സമയത്ത് വേറെ എല്ലാ പലയിടത്തുനിന്നും നമുക്ക് ടാങ്കിൽ റെയിൻ വാട്ടർ എത്തിക്കാൻ ആ പ്രദേശങ്ങളിൽ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ശതമാനമെങ്കിലും കുറയ്ക്കാമായിരുന്നു. അപ്പം അതുപോലെ നമ്മൾ പാലക്കാടൊക്കെ ഡ്രൈ ആണ്, ആലപ്പുഴ ഇന്നും വെള്ളം മിക്കവാറും വെള്ളമാണ്. അങ്ങനെ സിറ്റീസിൽ അപ്പാർട്ട്മെന്റ്സും ബിൽഡിങ്സും കാരണം എപ്പോഴും വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉണ്ട്. ഇങ്ങനെ പല സ്ഥലത്ത് പല രീതിയിലാണ് വെള്ളത്തിന്റെ ക്ഷാമവും വെള്ളത്തിന്റെ പ്രശ്നവും നാട്ടിൽ നേരിടണേ. അപ്പൊ അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും അതിന്റെ ഓരോടത്തും വേണ്ടതുപോലെ നമുക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സീസൺ മൺസൂൺ സീസൺ ഉണ്ട്. അപ്പം വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ധാരാളം അവസരമുണ്ട്. അപ്പം ഇത്രയും ആൾക്കാർക്ക് കുടിക്കാനും വീട്ടാവശ്യങ്ങൾക്കും ഉള്ള വെള്ളം നമുക്ക് റെയിൻ വാട്ടറിൽ നിന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ടേജ് ഇല്ല. ഇപ്പൊ ഓസ്ട്രേലിയയിലാണെങ്കിൽ ഒരു ആവറേജ് റെയിൻഫോൾ ഒരു 400 mm ആണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഒരു 3000 അപ്പൊ കിട്ടണത് ആവറേജ്. അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് ധാരാളം ഉണ്ട്. അത് ഈ ഒരു വർഷത്തിൽ നമ്മളത് സെൻസിബിൾ ആയിട്ട് കളക്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനിയും ഭാവിയിലേക്ക് കേരളത്തിന് വെള്ളത്തിന്റെ കാര്യത്തിൽ, ഡ്രിങ്കിങ് വാട്ടർ, പ്രത്യേകിച്ച് ഡ്രിങ്കിങ് വാട്ടർ കാര്യത്തിൽ മാനേജ്മെന്റ്
ഒരുപക്ഷെ കേരളത്തിൽ നടപ്പാക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കേൾക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കാം ഒരു, ഇപ്പൊ എനിക്ക് നാട്ടിൽ വീടുണ്ടല്ലോ, ഞാൻ കേരളത്തിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ വീട്ടിൽ എനിക്ക് മഴവെള്ളം കാര്യമായി കുടിവെള്ളമാക്കി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
ഈ റെയിൻ വാട്ടർ ടാങ്ക്സ് നമ്മൾ സാധാരണ സിമന്റ് ടാങ്ക്സ് ഉണ്ടാക്കാം, പക്ഷെ അതിനേക്കാളും നല്ലത് ഇപ്പൊ നമുക്ക് ധാരാളം ഫൈബർ ഗ്ലാസ് പ്ലാസ്റ്റിക് ടാങ്ക്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ റൂഫിന്റെ ഏരിയ വെച്ചിട്ട് നമ്മുടെ ആവശ്യവും കൂടി നോക്കിയിട്ട് ഒരു കപ്പാസിറ്റിയിലുള്ള ഒരു ടാങ്ക് വാങ്ങിക്കണം ആദ്യം, അതാണ്. പിന്നത്തെ ഇമ്പോർട്ടൻസ് ആണ് പ്ലംബിംഗ് ആണ്. പ്ലംബിംഗ് ചെയ്യുമ്പം നമ്മൾ പ്രോപ്പറായിട്ട് പ്ലംബിംഗ് ചെയ്യണം റൂഫിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു ഒരു സാധനമുണ്ട്, ഫസ്റ്റ് ഫ്ലഷ് ഡൈവേർഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ റൂഫിൽ വരുന്ന ആദ്യം വീഴുന്ന വെള്ളം, മഴയത്ത് ആദ്യം വീഴുന്ന വെള്ളം ടാങ്കിൽ വീഴാതെ, എന്ന് വെച്ചാൽ അപ്പോഴായിരിക്കും പൊടി, ഈ സമ്മറിലെ പൊടികളും അഴുക്കും ഒക്കെ റൂഫിലുണ്ടാവും, അത് വാഷ് ഔട്ട് ചെയ്ത് വെളിയിൽ പോകണം ടാങ്കിൽ വീഴാതെ. അപ്പൊ അങ്ങനെ ഒരു ഡൈവേർഷൻ വളരെ സിമ്പിൾ സാധനമാണ്. ആദ്യത്തെ ഏത് പ്ലംബറിനും ഫിറ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ്, അത് വെച്ച് ഫിറ്റ് ചെയ്യാം. പിന്നെ ഒരു മോസ്കിറ്റോ പ്രൂഫ് നെറ്റ് അല്ലെങ്കിൽ ഒരു ലീഫ് ട്രാപ്പ്, അങ്ങനെ ഒരു രണ്ടു മൂന്ന് നെറ്റ് അവിടെ വെള്ളം കയറുന്ന സ്ഥലത്ത് ആ ഇൻലെറ്റിൽ വെച്ചാൽ അതും അകത്ത് വരാതെ നോക്കും. ഇപ്പം മഴക്കാലത്ത് നമ്മൾ ആദ്യത്തെ രണ്ടു മൂന്ന് വെള്ളം, മഴ നമുക്കറിയാം ഇനി മഴക്കാലം ആകുമ്പോൾ കുറേ മഴയുണ്ടാവും, അപ്പം ആദ്യത്തെ രണ്ട് കുറച്ച് വെള്ളം കളയണേലും നമുക്ക് തെറ്റില്ല. അപ്പൊ ആ വെള്ളം അത് കളഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം ടാങ്കിൽ വെച്ച്, ടാങ്ക് ഇപ്പം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒന്നുമല്ലെങ്കിൽ അതൊരു അടച്ചു വെക്കാം, നെക്സ്റ്റ് അത് തീരുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് മഴ വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വേണ്ടിയിട്ട്. എന്നിട്ട് ആ വെള്ളം നമുക്ക് ഒന്നുമല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടാങ്കിൽ നിന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിച്ചണിലേക്കോ മെയിൻ സപ്ലൈ ഇപ്പം നമ്മൾ ഒരു എല്ലാ കാലത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് മാത്രം പ്ലംബിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വെള്ളമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം.
അല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ വെള്ളം ടാങ്കിൽ കെട്ടിക്കിടക്കുമ്പോഴാണെങ്കിലും ആണെങ്കിൽ പോലും മലിനമാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നാട്ടിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ ജലജന്യ രോഗങ്ങൾ ബാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ വാട്ടർ ബോർഡ് ഡിസീസസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും സുരക്ഷിതമാണ് എന്ന് ആ വെള്ളം?
ഞാൻ ഇപ്പൊ എന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയൻ ഇതിലായിരിക്കും ഒരുപാട് സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 100 കൂടുതൽ ടാങ്കുകൾ ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല പുതിയതും പഴയതും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ ഈ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പം ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ആണ് മെയിൻ ആയിട്ട് ചെയ്തത്. അപ്പൊ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇക്കോളയുടെയും ഒക്കെ ചില പഴയ ടാങ്കുകളിലൊക്കെ ഇക്കോളായി പോലത്തെ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഒരു റിസ്കി ലെവലിലേക്കുള്ള ഹൈ ലെവലല്ല. ലീവ്സ് വീണിട്ട് ബേർഡ്സിന്റെ കാഷ്ടം വീണ് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കണ്ടാമിനേഷൻ വരണത്. അപ്പൊ അത് മിക്ക അത് ഒന്നും തന്നെ നമുക്ക് ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കണ പോലത്തെ ഇതല്ല. എന്ന് വെച്ചാൽ റൂഫിൽ നിന്ന് വീണ് നമുക്കറിയാം ആ ടാങ്കിനകത്ത് എവിടെ നിന്നൊക്കെ കണ്ടാമിനേഷൻ വരും. നമുക്ക് മറ്റേ വെളിയിൽ നിന്നൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല ഹോസ്പിറ്റൽ വേസ്റ്റിന്റെ കണ്ടാമിനേഷൻ ആണോ ഇൻഡസ്ട്രിയൽ കണ്ടാമിനേഷൻ, ഒന്നും ഒരു കൺട്രോൾ ഇല്ല. ഇതിനകത്ത് വാട്ടർ ക്വാളിറ്റിക്ക് നമുക്ക് ഒരുപാട് കൺട്രോളുണ്ട്. അപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ റൂഫൊക്കെ വൃത്തിയാക്കി വെച്ചാൽ ഞാൻ ടെസ്റ്റ് ചെയ്തത് വെച്ചിട്ട് നോക്കിയപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലായത് പഴയ ടാങ്കുകൾക്ക് അവർ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാത്ത ടാങ്കുകൾക്ക് കുറച്ച് ബാക്ടീരിയൽ നമ്പേഴ്സ് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷെ അതൊന്നും റിസ്കി ലെവലിലല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴും അത് സേഫാണ്. അതാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യണേ ഇവിടെ, ഓസ്ട്രേലിയൻ സ്റ്റഡീസ്. പിന്നെ ഉള്ള ഒരു കാര്യം, നമുക്ക് ഈ ടാങ്ക് പറ്റാത്ത ഏരിയ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. അതെന്താന്ന് വെച്ചാൽ എമിഷൻസ് ഉണ്ടാവും, സ്മോക്ക് അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അത് മഴ അത് അന്തരീക്ഷത്തിൽ ഉണ്ടാവും. അപ്പൊ മഴവെള്ളം അതിൽ കൊണ്ടുവന്ന് നമുക്ക് ലെഡിന്റെയും അങ്ങനെ ഹെവി മെറ്റൽ കണ്ടാമിനേഷൻ ഉണ്ടാകാൻ അങ്ങനത്തെ ഏരിയയിൽ ചാൻസസ് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ നാട്ടിലത്തെ പോലത്തെ വലിയ മഴ വരുവാണെങ്കിൽ അത് ഫസ്റ്റ് ആ ഡസ്റ്റും ഒക്കെ ക്ലീൻ ഔട്ട് ചെയ്തിട്ട് പിന്നെ വരണം സ്റ്റോർ ചെയ്യുമ്പം അത് വരാൻ സാധ്യതയില്ല. അങ്ങനത്തെ ഒരു ചെറിയ മെയിൻ്റനൻസ് പാറ്റേൺ ഫോളോ ചെയ്താൽ അതിനും നമുക്ക് നാട്ടിലത്തെ ഏരിയയിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഇൻഡസ്ട്രീസ്, മൈനിങ്, റോഡ് വർക്ക് നടക്കുമ്പോൾ നമുക്കറിയാലോ ഒരുപാട് പൊടി അതൊക്കെ വരുമ്പോൾ, അത് വരുമ്പം ഈ ടാങ്കിൻ്റെ അടിയിൽ സ്ലജ് വരാൻ സാധ്യത, ഈ മണ്ണും മണലും ഒക്കെ കാറ്റത്ത് പറഞ്ഞ് റൂഫിൽ വന്ന്. പിന്നെ ഗട്ടർ ഉണ്ടല്ലോ, ഗട്ടർ ക്ലീൻ ചെയ്ത് വെക്കണം. ഗട്ടറിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൊടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വാഷ് ഇങ്ങനെ മഴ വരുമ്പോൾ അത് ഒഴുകി ടാങ്കിൽ വന്ന് അങ്ങനെ വരാതെ. അപ്പോൾ ഒരു റൂഫിൻ്റെ ഒരു വീടിനകം ക്ലീൻ ചെയ്യണത് പോലെ മഴയ്ക്ക് മുമ്പ് നമ്മൾ റൂഫ് ക്ലീൻ ചെയ്താൽ ആനുവൽ എല്ലാ വർഷവും ഒന്ന് ആ ഗട്ടർ ആൻഡ് റൂഫ് ക്ലീൻ ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ ഇതിൽ കുഴപ്പമില്ല.
അല്ല, ഇതിൽ ഇപ്പം നാട്ടിലെ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം ഓടിട്ട വീടുകളുണ്ട്, അതുപോലെ തന്നെ നേരെ വാർത്തിരിക്കുന്ന വീടുകളുണ്ട്, ചരിച്ച് വാർത്തിരിക്കുന്ന വീടുകളുണ്ട്, വാർത്ത് ഓടുപാകിയ വീടുകളുണ്ട്. എല്ലാത്തിനും ഉപയോഗിക്കാൻ കഴിയുമോ ഇത്?
നമുക്ക് മെയിൻ കാര്യം ഒന്ന് ഈ ലെഡ് ബേസ്ഡ് പെയിന്റ്സും അക്രിലിക് പെയിന്റ്സ് ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഹെവി മെറ്റൽ സാധനങ്ങളൊക്കെ ഉള്ള പെയിന്റ്സ് ഉപയോഗിക്കാത്ത ഏത് റൂഫിൽ നിന്നും, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഡക്ട്സ് വെച്ച് സർഫസ് കോട്ടിംഗ് ചെയ്യാത്ത ഏത് റൂഫിൽ നിന്നും നമുക്കിത് ഉപയോഗിക്കാം. മറ്റേ ഷീറ്റ് ആണെങ്കിലും ഓടാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല.
ഓക്കെ, പക്ഷെ ഇത് കുടിവെള്ളമായി ഉപയോഗിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോസസ്സ് വല്ലതും വേണം? എന്തെങ്കിലും തരത്തിലുള്ള ഒരു കെമിക്കൽ പ്രോസസ്സോ അല്ലെങ്കിൽ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള സ്ഥിരം ചെക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും വേണമോ അതിന്?
ഇത് സാധാരണ നമ്മൾ ഇവിടെ ചെയ്യണതും സാധാരണ നമ്മൾ സ്റ്റഡീസിൽ വെച്ചതും വലിയ കണ്ടാമിനേഷൻ വരാൻ സാധ്യതയില്ല പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആണെങ്കിൽ. പിന്നെ നമുക്ക് അങ്ങനെ സംശയം തോന്നുവാണെങ്കിൽ ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങൾ, വേണമെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യാം ടാങ്ക് വേണമെങ്കിൽ മാത്രം. പിന്നെ ഇതുപോലെ യു വി ഇതുണ്ടല്ലോ ഡിസിൻഫെക്ഷൻ, ആ സാധനം നമുക്ക് നാട്ടിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ആ വെള്ളം എടുക്കണതിൻ്റെ അവിടെ യു വി ഫിൽറ്റർ വെച്ച് ഒന്ന് ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് വെക്കാം. അങ്ങനത്തെ സിമ്പിൾ ഡിസിൻഫെക്ഷൻ പ്രോസസ്സ് മതിയാവും ഈ റെയിൻ വാട്ടർ ടാങ്ക് ആകുമ്പോൾ.
ഓക്കെ, ഇതിൽ ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ കേരളത്തിൽ ഇപ്പോൾ തന്നെ മഴ സംഭരണികൾ ഒരുപാടുണ്ടല്ലോ, പലപ്പോഴും എനിക്കൊന്ന് സർക്കാർ തന്നെ അത്തരത്തിൽ മഴ സംഭരണികൾ പദ്ധതികളൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ അത് ഈ ഒരു കുടിവെള്ളമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു കാര്യം, ആ ഒരു ചുമതല നിറവേറ്റുന്നുണ്ടോ?
ഇപ്പം നമ്മളവിടെ പ്രൊമോട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. എന്ന് വെച്ചാൽ കിണറിലേക്ക് വെള്ളം റൂഫിൽ നിന്ന് വിടുക, അല്ലെങ്കിൽ മഴ കുഴികൾ ഉണ്ടാക്കി വെള്ളം അങ്ങനെ വയ്ക്കുക, അങ്ങനെ എങ്ങനെയെങ്കിലും ഗ്രൗണ്ട് വാട്ടർ റീചാർജിനുള്ള ഒരു പേർപ്പസ് ആയിട്ട് മാത്രമേ നമ്മൾ റെയിൻ വാട്ടറിനെ കാണുന്നുള്ളൂ. അത് കുടിവെള്ളമായിട്ട് കൺവേർട്ട് ഉപയോഗിച്ചാൽ വേറെ പല കണ്ടാമിനേഷനും വരും. നമുക്കറിയാലോ അവിടുത്തെ സെപ്റ്റിക് സിസ്റ്റം ശരിയല്ല, പിന്നെ ഒരുപാട് ബയോഗ്യാസ് പ്ലാന്റ്, ടോയ്ലറ്റ്, ഇതെല്ലാം താഴെ ഗ്രൗണ്ടിലുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ലീക്ക് ചെയ്തും ഒക്കെ നമുക്ക് ഈ മഴവെള്ള സംഭരണികളിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടാമിനേഷൻ വരാൻ, ബാക്ടീരിയൽ കണ്ടാമിനേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് കുടിവെള്ളമായിട്ട് ഇപ്പോഴത്തെ ആ കളക്ഷൻ പ്രോസസ്സിൽ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ നമ്മളത് അതിന് വേണ്ടിയിട്ടല്ല, ഈ അത് കൂടുതലും എൻവയറമെന്റൽ പേർപ്പസിനാണ് ഈ മഴവെള്ള സംഭരണികളും ഇങ്ങനെ
മഴക്കുഴികള്
വെല്ല് വെക്കണം. അതൊക്കെ ഒരു എൻവയറമെന്റൽ പേർപ്പസ് ആണ് കൂടുതലും. ഇപ്പൊ നമ്മൾ ഈ റെയിൻ വാട്ടർ ടാങ്കിൽ കളക്ട് ചെയ്യണത് നമുക്ക് അതി കഴിഞ്ഞിട്ട് നമുക്ക് മഴയുണ്ട് നാട്ടില്. അപ്പൊ ആദ്യം കുറെ ആവശ്യത്തിനുള്ള വെള്ളം ടാങ്കുകളിൽ എല്ലാ ഏരിയയിലും കളക്ട് ചെയ്തിട്ട് ബാക്കി വെള്ളം ഇതുപോലെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിന് ഉപയോഗിക്കാം. രണ്ടിനും ഒന്നിന് പകരം ഒന്നെന്നല്ല, രണ്ടിനും ഉപയോഗിക്കാം. അപ്പൊ ഇപ്പൊ ഈ അപ്പാർട്ട്മെന്റ്സിലൊക്കെ ഇത്രയും അപ്പാർട്ട്മെന്റ്സിന് നമുക്ക് വെള്ളത്തിന്റെ ക്ഷാമവും, ഇപ്പൊ അവരൊക്കെ ഒരു ഓവർ എക്സ്ട്രാക്ഷൻ ആണ് നടക്കണേ ഈ താഴെയുള്ള ഭൂഗർഭ വെള്ളം. അപ്പം അത് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പം അപ്പാർട്ട്മെന്റ്സും സിറ്റീസ് ഡെവലപ്പ് ചെയ്യുമ്പം വെള്ളം ഇല്ലാണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഒരു റെയിൻ വാട്ടർ ടാങ്ക് ശരിക്കുള്ള കപ്പാസിറ്റി മെഷർ ചെയ്ത് അങ്ങനത്തെ ഒരു റെയിൻ വാട്ടർ കളക്ഷൻ സിസ്റ്റം എല്ലാ അപ്പാർട്ട്മെന്റ്സിനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാട്ടർ വെള്ളത്തിന്റെ ഈ പ്രശ്നം കുറേയൊക്കെ ഒരുപാട്
പരിഹരിക്കാൻ കഴിയും. ഇതിപ്പോ സ്വാഭാവികമായിട്ടും ഒരു സംശയം കൂടി തോന്നാവുന്നത്, നാട്ടിൽ എത്രത്തോളം ഒരു സാങ്കേതിക വിദ്യ ലഭ്യമാണ്, ഇതിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ ഇപ്പം പറയുമ്പോൾ വളരെ വലിയ സാങ്കേതിക വിദ്യ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം, എങ്കിൽ പോലും എത്രത്തോളം ഇത് ലഭ്യമാണ്, എത്രത്തോളം ചെലവാകുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്?
ഇത് ഒരു ഒട്ടും ചെലവില്ലാത്ത ഒരു സിസ്റ്റമാണിത്. ഇതൊരു ടെക്നോളജി ആയിട്ട് നോക്കി അതിന് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ടാങ്ക് വേണം. ടാങ്കിന്റെ എക്സ്പെൻസേ ഉള്ളൂ, ആകെ ഉള്ള ഒരു എക്സ്പെൻസ് ടാങ്കാണ്. പക്ഷെ നമ്മളത് റിയൽ കപ്പാസിറ്റിയിൽ വെക്കണം. ഇപ്പൊ ഗവൺമെന്റ് പറയുകയാണ് ഒരു ടാങ്ക് വെക്കണം വീടുകളുടെ കൂടെ അല്ലെങ്കിൽ ബിൽഡിങ്സിന്റെ കൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയ ടാങ്ക് കൊണ്ടുപോയി വലിയൊരു ഇതിന് വെച്ചിട്ട് കാര്യമില്ല. റൂഫ് ഏരിയ നോക്കിയിട്ട് അതുപോലത്തെ ഒരു ടാങ്ക് വേണം എന്ന് വെക്കണം. അപ്പം അങ്ങനത്തെ ടാങ്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ടാങ്ക് നാട്ടിൽ കണ്ടുപിടിക്കുക എന്ന് പറയണത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഇതിന്റെ ഇതുപോലെ ഒന്ന് വന്നാൽ എത്രയോ ബിസിനസ്സുകൾ തുടങ്ങും. ഇപ്പം തന്നെ ടാങ്ക് ഉള്ളവരുണ്ട്, അവർക്ക് വലുതാക്കാനുള്ള ഒരു അവസരമാണ്, കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്ലംബേഴ്സിന് പ്ലംബിംഗ് ഇതിന്റെ സ്പെഷ്യൽ പ്ലംബിംഗ് ട്രെയിനിങ് കൊടുത്താൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ട്രെയിനിങ് ഗവൺമെന്റ് തരത്തിലും അല്ലെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്മെന്റിന്റെ ഏരിയയും കൂടിയാണ് ഇത്. അത് നാട്ടില് അതധികം എക്സ്പെൻസ് ഉള്ള കാര്യമല്ല. ഇതിനേക്കാളും എന്തെല്ലാം ഒരു എയർ കണ്ടീഷൻ വെക്കണേക്കാളും ചീപ്പർ ആയിരിക്കും ഒരു ഇത് വെക്കല്. പിന്നെ വെള്ളം ഗവൺമെന്റിന്റെ ലെവലിലായാലും നമ്മൾ സമ്മറിലൊക്കെ വെള്ളം ടാങ്കറിൽ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ വെള്ളം സോഴ്സ് ചെയ്യണത്, പിന്നെ വെള്ളത്തിൻ്റെതായ അസുഖങ്ങൾ വരുമ്പം ഗവൺമെന്റിനുണ്ടാകുന്ന ചെലവുകൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസ വളരെ ലാഭമാണ്. ഒരു സസ്റ്റൈനബിൾ മെത്തേഡ് ഓഫ് വാട്ടർ മാനേജ്മെന്റ് ആണിത്.
തീർച്ചയായും. എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ ഇത്രയും കുറച്ച് മഴ കിട്ടുന്ന ഓസ്ട്രേലിയയിൽ വിജയകരമായി നടപ്പാക്കാൻ കഴിയുമെങ്കിൽ വർഷത്തിൽ രണ്ട് കാലവർഷങ്ങൾ വളരെ സുലഭമായി കിട്ടുന്ന കേരളത്തിൽ വളരെ വലിയൊരു സ്രോതസ്സായി ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് താങ്കളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത് അല്ലേ?
തീർച്ചയായിട്ടും. അത് നമ്മൾ എങ്ങനെ ചിന്തിക്കണം, ഒരു ടെക്നോളജി തന്നെ അത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആവശ്യം അനുസരിച്ച്. അപ്പൊ അതുപോലെ ഒരു കേരളത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഉണ്ടാകുന്ന മഴയ്ക്കും അത് നമ്മുടെ പല ഹോൾ സീസൺ നോക്കിയിട്ട് ഒരു വർഷത്തെ മുഴുവൻ ആവശ്യം നോക്കി നമുക്കത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഒരു അത് ഉപയോഗിച്ചാൽ ഇതാണ് ഇനി മുമ്പോട്ട് കേരളത്തിനുള്ള ഒരു വെള്ളത്തിന്റെ ഒരു ഭാവി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ ജയ നായർ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തോട് വിശദീകരിച്ചതിന്
വളരെ നന്ദി. എനിക്ക് അവസരം തന്നു.
Hear more stories in your language by visiting sbs.com.au.